കർത്താവ് അവനെ കാണിച്ച്, കർത്താവ് പറഞ്ഞ എന്താണ്, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. അപ്പോൾ അവൻ ആരെ മാത്രമേ കാണുന്നുള്ളൂ? ഞാനിപ്പോൾ എവിടെയെങ്കിലും ഇപ്പം ഒരു സ്ഥലത്ത് വന്നു എന്ന് വെക്കുക, അപ്പം ഞാൻ ചെല്ലുന്ന സ്ഥലത്ത് എനിക്കറിയാൻ വയ്യാത്ത, ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അയിരൂര് ഒരു സ്ഥലത്ത് ഞാൻ ചെന്നു, അയിരൂര് ചെന്നപ്പോൾ എബി പാസ്റ്റർ പറഞ്ഞു, ബാ നമുക്കൊരു വഴി വരെ പോകാം. ഞാൻ ചോദിക്കുക, എവിടാ? അതൊന്നും അത് തിരക്കണ്ട, അത് സാരമില്ല, ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങിപ്പോകും. കാര്യം എനിക്ക് എബി അയിരൂര് പാസ്റ്ററെ നല്ല വിശ്വാസമാണ്. പിന്നെ എങ്ങോട്ടാണ് പോകുന്നത് എന്നോട് വഴിയിൽ ഒരാൾ ചോദിക്കാന്ന് വെച്ചു, എങ്ങോട്ടാ? ആ ഇതിൻ്റെ പണിയാണ്, എങ്ങോട്ടാണ് പോകുന്നത്? ഇപ്പം അബ്രഹാമിനോടാണെങ്കിലും ചിലപ്പോൾ ആൾക്കാർ ചോദിച്ചു കാണും, ഞാൻ പോവാന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചാൽ എങ്ങോട്ടാ, അറിയത്തില്ല, എങ്ങോട്ട് പോകുന്നത് അറിയാതെ പുറപ്പെടുന്നു. ഇടാ എങ്ങോട്ടാണെന്ന് അറിയാതെ അങ്ങനെ പോകുന്നത് അല്ല, ദൈവം പറഞ്ഞിട്ടുണ്ട് കാണിച്ചു തരാമെന്ന്. അല്ല, ഇവിടുന്ന് റോഡിലോട്ട് ഇറങ്ങിയിട്ട് വലത്തോട്ടാണോ ഇടത്തോട്ടാണോ പോകുന്നത്? ആ അറിയത്തില്ല, അതുപോലും അറിയത്തില്ല. കാര്യം കർത്താവ് എന്താ പറഞ്ഞു? ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. സ്ഥലം പറഞ്ഞായിരുന്നെങ്കിൽ ബോർഡ് നോക്കി പോകാമായിരുന്നു, ഇപ്പൊ സ്ഥലം പറഞ്ഞിട്ടില്ല. ഇപ്പൊ എബി പാസ്റ്റർ എന്നോട് വാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ബോർഡ് നോക്കി പോകാൻ പറ്റത്തില്ല, എനിക്ക് എബി പാസ്റ്ററെ നോക്കിയേ പോകാൻ പറ്റുള്ളൂ. പിന്നെ എന്റെ കണ്ണ് മുഴുവൻ പാസ്റ്ററുടെ മുഖത്താ അല്ലെങ്കിൽ പാസ്റ്ററുടെ കൂടെയാ, എനിക്ക് കണ്ണ് പൊളിക്കാൻ പറ്റത്തില്ല. കാര്യം എനിക്ക് സ്ഥലം ഏതാന്നുള്ളത് അറിയത്തില്ല. അതുപോലെ ഞാൻ എന്ത് ചെയ്യുന്നു? പാസ്റ്ററുടെ വഴിയുമായിട്ട് യുണൈറ്റഡാണ്. ഇതേപോലെ നമ്മൾ സെപ്പറേഷൻ കഴിഞ്ഞാൽ അടുത്തത് യൂണിഫിക്കേഷനാണ്. പിന്നെ എനിക്കൊന്നും അറിയില്ല, പിന്നെ ഞാൻ ആ ദൈവവുമായിട്ടുള്ള ആ ഒരു ആ ബന്ധമല്ലാതെ എനിക്ക് വേറൊന്നുമില്ല. അവിടെയാണ് ആരാധന നടക്കുന്നത്. അപ്പൊ സെപ്പറേഷൻ, യൂണിഫിക്കേഷൻ ആൻഡ് വർഷിപ്പ്. പിന്നീടാണ് പരിച്ഛേദന എന്ന നിയമം കൊടുക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 7:8 സ്തെഫാനോസ് പ്രസംഗിക്കുമ്പോൾ പറയുന്നുണ്ട്, പരിച്ഛേദന എന്ന നിയമം, കവനന്റ് ഓഫ് സർക്കംസിഷൻ. അപ്പോൾ ആ കവനന്റ് ഓഫ് സർക്കംസിഷൻ, ആ പരിച്ഛേദന എന്ന നിയമം പറയുമ്പോൾ, ഒന്ന് ലോകത്തോട് വേർപെടണം, ദൈവത്തോടെ ഏകീഭവിക്കണം, ദൈവത്തിൽ ജീവിക്കണം. ഇതെല്ലാം നടന്നാലേ പരിച്ഛേദന കൊണ്ട് കാര്യമുള്ളൂ, ഇല്ലെങ്കിൽ പരിച്ഛേദന കൊണ്ട് കാര്യമില്ല. ഇസ്രായേൽ ശരീരത്തിൽ അഗ്രചർമ്മം ഛേദിച്ചെങ്കിലും അവരുടെ ഹൃദയത്തിൻ്റെ പരിച്ഛേദന നടന്നില്ല. അതുകൊണ്ട് ദൈവവുമായിട്ടുള്ള അവരുടെ ആ റിലേഷൻ അവർ സൂക്ഷിച്ചില്ല. അവർക്ക് എങ്ങോട്ടാണ് പോകുന്നത്, അവർക്ക് അങ്ങനെ പോകാനൊന്നും അറിയത്തൊന്നുമില്ല. അവർക്ക് അവരെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും, ഇവിടുന്ന് എങ്ങോട്ടാണ്? ഇപ്പം എന്തെങ്കിലും ഒരു പ്രതിസന്ധി കാണുമ്പോഴത്തേക്ക് അവരെ ആകപ്പാടെ വിഷമിക്കും, ഞങ്ങളെ കൊല്ലാനാണോ കൊണ്ടുവന്നത്? ഇതൊക്കെ എന്താണ് കാര്യം? ബിക്കോസ് ദേ ആർ നോട്ട് സീയിങ് ഗോഡ്. അവർ ദൈവത്തെ കാണുന്നില്ല, അവർ സ്ഥലവും നോക്കി ബോർഡും നോക്കി പോകണം. ബോർഡ് നോക്കി പോകുന്ന ഒരു യാത്രയല്ല ക്രിസ്തീയ യാത്ര. അതുകൊണ്ട് തന്നെ ഒരു പ്രവാചകന്റെ വളർത്തി എന്ന് ഇത് അങ്ങനാണോ ബ്രദറെ, പ്രാർത്ഥിച്ചപ്പോൾ എന്തെങ്കിലും ഒന്ന് തോന്നിയോ, തോന്നിയെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ എന്നൊന്നും പോയി ചോദിക്കേണ്ട കാര്യമില്ല, ദൈവത്തെ നോക്കി അങ്ങ് പോയാൽ മതി. ഈ പ്രവാചകന്റെ ഒക്കെ അരികെ പോയി അവരെന്തിനാ ഇതൊക്കെ പറഞ്ഞുതരാൻ നിൽക്കുന്നത്? അല്ല, ദൈവാശ്രയം ഇല്ലാതാക്കാനല്ല പ്രവാചകൻ, ദൈവാശ്രയം ഉണ്ടാക്കാനാണ് പ്രവാചകൻ ആവശ്യമായിരിക്കുന്നത്. ഇപ്പൊ ദൈവാശ്രയം മാറിയിട്ട് പ്രവാചകനിലുള്ള ആശ്രയം ഉണ്ടാകും. See, you need to have a relation with God. That separation, ഈ ഹൃദയത്തിൻ്റെ പരിച്ഛേദന എന്ന് പറയുമ്പോൾ അതിനകത്ത് ഹൃദയ പരിച്ഛേദന ലോകത്തോടുള്ള അവൻ്റെ ബന്ധം നിൽക്കുകയാണ്. അംബിലിക്കൽ കോഡ് അവൻ മുറിച്ചു കളയും. ഇന്നലെ വരെ എൻ്റെ ഹൃദയം ലോകത്തെ സ്നേഹിച്ചു, എൻ്റെ ഹൃദയം ഇന്നലെ വരെ ലോകത്തിൽ നിന്ന് പോഷണം സ്വീകരിച്ചു, പക്ഷേ ഇപ്പൊ കോഡ് മുറിച്ചു കളഞ്ഞു. സെപ്പറേഷൻ നടന്നു, യൂണിഫിക്കേഷനും നടന്നു. യൂണിഫിക്കേഷൻ നടന്നു കഴിഞ്ഞാലുള്ള പ്രത്യേകത, സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ലോകത്തോട് പിന്നെ എനിക്ക് ഒരു പറ്റുമാനമില്ല. യൂണിഫിക്കേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് അറിയാമോ? പിന്നെ എനിക്ക് ദൈവം മാത്രം മതി, പിന്നെ കർത്താവ് എന്ന് പറഞ്ഞു ചാകുകാഞ്ഞു. പിന്നെ എനിക്ക് ഈ ലോകത്തിൻ്റെ ഒരു കാര്യത്തെക്കുറിച്ചും കേൾക്കുകയും വേണ്ട, പറയുകയും വേണ്ട. മൈ ഹാർട്ട് ഈസ് ഓൾവേസ് ബബ്ലിംഗ് ഫോർ ഗാഡ്. ദൈവത്തിന് വേണ്ടി തുളിക്കുന്ന ഒരു ഹൃദയമാണ്, ദൈവത്തിന് വേണ്ടി തുളിക്കുന്ന ഒരു ഹൃദയം. ഇപ്പോഴ് നേരത്തെ എനിക്ക് ജഡമോഹം ആയിരുന്നു ഉണ്ടായിരുന്നത്, ജഡത്തിൻ്റെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും. എങ്ങനെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കണം, നാല് കാശുണ്ടാക്കണം, നല്ല ജോലി വേണം, അങ്ങനെയുള്ള മോഹങ്ങളായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഇപ്പൊ എനിക്കല്ല, എനിക്ക് എങ്ങനെയെങ്കിലും ദൈവത്തെ കണ്ടാൽ മതി. നമ്മളെ കോലഹോത്രന്മാർ പറയുന്ന ഒരു സങ്കീർത്തനങ്ങളില് 42-ാമത്തെ സങ്കീർത്തനം നമുക്കറിയാമല്ലോ. കോലഹോത്രന്മാർ പറയുന്ന എന്താണ്? എനിക്ക് നീ എന്നെ ഒത്തിരി സഹായിക്കുമെന്നൊന്നുമല്ല കർത്താവ്, നിനക്ക് എനിക്ക് അത് തരണമേ, ഇതൊന്നും തരണമെന്നൊന്നുമല്ല. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എപ്പോഴും ദൈവ സാന്നിധ്യത്തിന് വേണ്ടിയുള്ള ഒരു ദാഹമല്ലാതെ മോഹമല്ലാതെ ഒന്നും എനിക്കില്ല. എനിക്ക് വേറെ ഒന്നും വേണ്ട, ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. കാര്യം എൻ്റെ ഹൃദയം പരിച്ഛേദന ചെയ്ത് ലോകത്തോടുള്ള എൻ്റെ മോഹത്തിൽ നിന്ന് കട്ട് ചെയ്തു. ഇപ്പൊ യൂണിഫിക്കേഷൻ നടന്നു കഴിഞ്ഞു. ആരുമായിട്ടാണ്? ദൈവമായിട്ടാണ്. നമ്മുടെ ഹൃദയം എന്ത്, ഇപ്പം അംബിലിക്കൽ കോർഡ് ഉള്ള ഒരു കുഞ്ഞ് ഒരു ഒരു ഗർഭപാത്രത്തിൽ ജീവിക്കുകയാണെങ്കിൽ അത് ലോകത്തിൽ നിന്ന് ഒന്നും സ്വീകരിക്കുന്നില്ല, അമ്മയിൽ നിന്ന് മാത്രമേ സ്വീകരിക്കുന്നു. ശരിയല്ലേ? കാര്യം അതിൻ്റെ കോഡ്, ആ അംബിലിക്കൽ കോഡ് മുഖേന ഇത് ബന്ധിപ്പിച്ച് കിടക്കുകയാണ്. എന്നതുപോലെ ഇന്നലെ വരെ ഞാൻ ലോകത്തിൻ്റെ കാര്യമേ ചിന്തിച്ചിട്ടുള്ളൂ. ദൈവത്തെ വല്ലപ്പോഴും വിളിച്ചാൽ പോലും അത് ലോകത്തിൽ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി. ദൈവത്തെ അന്നും വിളിച്ചിട്ടൊക്കെ ഉണ്ട് അല്ലേ? നമ്മൾ ഈ ആരാ ദൈവത്തെ വിളിക്കാത്തത്? ദൈവത്തെ വിളിച്ചതിന് എന്തിനാണ്? ലോകത്തിൽ വല്ലതും കിട്ടാനാണ്. കാര്യം എൻ്റെ കോഡ് ബന്ധിപ്പിച്ച് കിടന്നത് ഈ ലോകവുമായിട്ടാണ്. പക്ഷെ ഇപ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, സംഭവം എനിക്ക് എൻ്റെ യേശുവിനെ കാണണം, സംഭവം യേശുവുമായിട്ടുള്ള റിലേഷൻ എനിക്ക് വേണം. കാര്യം എൻ്റെ ഹൃദയം പരിച്ഛേദന ഏറ്റിരിക്കുകയാണ്, ഹൃദയത്തിൻ്റെ പരിച്ഛേദന. ഹൃദയം ലോകവുമായിട്ട് കട്ടായിപ്പോയി, ലോകത്തിൽ നിന്നുള്ള അപ്പൊ ലോകം എന്നിലേക്ക് കയറാനായിട്ടൊരു വഴിയില്ല, കോഡില്ല. ലോകത്തിന് എന്നെ, ഇപ്പൊ ലോകത്തിന് എന്നിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരു കോഡ് വേണം. പക്ഷെ കോഡില്ല. ഇപ്പം നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാമോ? പിന്നെയും ഈ കോഡ് ചുറ്റി വെച്ചുകൊണ്ട് നടക്കുക നമ്മള്. അതുകൊണ്ടാണ് പിന്നെ ലോകമോഹങ്ങൾ നമ്മളിൽ കയറുന്നത്. അതുകൊണ്ടാണ് പരിച്ഛേദന ആവശ്യമായിരിക്കുന്നത്, ഹൃദയത്തിന്റെ പരിച്ഛേദന. ഈ ഹൃദയത്തിന്റെ പരിച്ഛേദന നമ്മള് പുതിയ നിയമത്തിൽ മാത്രമുള്ള കാര്യമല്ല. പഴയ നിയമത്തിലെ ഓരോ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എല്ലാം ഈ ഹൃദയ പരിച്ഛേദനയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. കർത്താ പെൻഡാറ്റ്യൂക്കിൽ പോലും ആവർത്തന പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 10-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 16-ാമത്തെ വാക്യം, ആകയാൽ നിങ്ങളുടെ ഹൃദയത്തിൽ അഗ്രചർമ്മം, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യുവിൻ, ഇനിമേൽ ദുശാഠ്യമുള്ളവര് ആകരുത്. എവിടെ പറയുന്നത്? മോശയുടെ ന്യായ പ്രമാണത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം പരിചയം ചെയ്യാൻ. അപ്പോൾ ഇത് പുതിയ നിയമത്തിൻ്റെ മാത്രം ഒരു ഉപദേശമല്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ചിലരുടെ ചിന്ത പുതിയ നിയമത്തിൽ മാത്രമേ ഇതുപോലുള്ള ഉപദേശങ്ങളുള്ളൂ, പഴയ നിയമം എല്ലാം പാഴായതെന്നല്ല. ഈ ഹൃദയത്തിൻ്റെ പരിച്ഛേദനയെക്കുറിച്ച് മോശ ന്യായ പ്രമാണം എഴുതുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു. അതായത് നിങ്ങളെ ശരീരത്തിലെ ഫോർസ്കിൻ കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം നിങ്ങൾ പരിച്ഛേദന ചെയ്യുവിൻ, അത് ദൈവം നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന്. 30-ാമത്തെ അധ്യായം ആവർത്തന പുസ്തകം 30-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, നീ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയ 30-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവ നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും പരിശോധന ചെയ്യും. നമുക്ക് എത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതായത് ആവർത്തന പുസ്തകത്തിൽ മോശം പറയുകയാണ്, ഈ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നും അല്ല. അത് നടക്കണമെങ്കിൽ എന്ത് നടന്നേ പറ്റൂ? ഒരു ഹൃദയത്തിൻ്റെ പരിച്ഛേദന നടന്നാലേ പറ്റൂ. ദൈവത്തെ സ്നേഹിക്കാൻ അങ്ങനെ ചുമ്മാ തൊന്നും ലോകത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് കഴിയില്ല. കഴിയണമെങ്കിൽ എന്ത് നടക്കണം? ഹൃദയത്തിൻ്റെ പരിച്ഛേദന നടന്നിരിക്കണം. അതായത് ഹൃദയത്തിന് ലോകവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചാൽ മാത്രമേ നിനക്ക് കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാൻ കഴിയുകയുള്ളൂ. യിരെമ്യാവിൻ്റെ പ്രവചനം നമ്മൾ അവിടെ അതിൻ്റെ 9-ാമത്തെ അധ്യായത്തിൽ പ്രവാചകൻ പറയുന്ന അതിൻ്റെ 25-ഉം 26-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ഇതാ മിസ്രയീം, യഹൂദ, ഏദോം, അമ്മോന്യർ, മോവാബ്, തലയുടെ അരികു വരിക്കുന്ന മരുവാസികൾ എന്നിങ്ങനെ അഗ്രചർമ്മത്തോടുകൂടിയ സകല പരിച്ഛേദനക്കാരെയും ഞാൻ ശിക്ഷിപ്പാനുള്ള കാലം വരുന്നു. പരിച്ഛേദനക്കാരെന്ന് പേരുണ്ട്, പക്ഷേ
ലോകവുമായിട്ടുള്ള റിലേഷൻ കട്ട് ചെയ്തിട്ടില്ല. സകല ജാതികളും അഗ്രചർമ്മികളല്ലോ, എന്നാൽ ഇസ്രായേൽ ഗ്രഹമൊക്കെയും ഹൃദയത്തിൽ അഗ്രചർമ്മികളാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ പഴയ നിയമത്തിലും കർത്താവിനെ സ്നേഹിക്കാൻ കഴിയാതിരുന്നതിന്റെ കാരണം എന്താ? പുറമേ ഉള്ള ഫോർ സ്കിൻ കട്ട് ചെയ്യാൻ അവര് ആ ആചാരത്തിന് പ്രാധാന്യം കൊടുത്തു, പക്ഷെ എന്ത് ചെയ്തില്ല?